ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പുകയില ഉൾപ്പെടെയുള്ള ലഹരി ഉപഭോഗത്തിൽ നിന്ന് രാജ്യത്തെ യുവജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രാജസ്ഥാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി ജയ്പൂരിലെത്തി. ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാളിലും അന്നേ ദിനം വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിലും ഒരിടത്തും റീപോളിംഗ് ശുപാർശ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ഉന്നതതല യോഗം ചേർന്നു. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇറാൻ യുഎസ് രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുന്നതായി സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ഇസ്ലാമാബാദിൽ. ചൈന ആസ്ഥാനമായുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്കും ഇറാനിയൻ എണ്ണ കൊണ്ടുപോകുന്ന ഷിപ്പിംഗ് കമ്പനികൾക്കും മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ. വാർത്തകൾ വിശദമായി. പുകയില ഉൾപ്പെടെയുള്ള ലഹരി ഉപഭോഗത്തിൽ നിന്ന് രാജ്യത്തെ യുവജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജയ്പൂരിലെത്തിയ ഉപരാഷ്ട്രപതി ഭഗവാൻ മഹാവീർ ക്യാൻസർ സെന്റർ സംഘടിപ്പിച്ച ക്യാൻസർ അതിജീവിതരുടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു.
I am humbly requesting all the youngsters of this country, keep away from drugs, keep away from tobacco. Let us also remember those who are currently battling their disease, cancer. May they find strength by knowing your stories, the survivors. As we move forward, let us pledge to create a world where no one fights cancer alone. We all will be with them. Where awareness replaces the fear and where hope becomes the stronger than despair, say stay strong, stay hopeful and keep inspiring the world with all your courage inside.
ജയ്പൂരിലെത്തിയ ഉപരാഷ്ട്രപതിയെ രാജസ്ഥാൻ ഗവർണർ ഹരിഭാവു കിസാൻ റാവു ബാഗ്ഡേ, രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബൈർവ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. രാജസ്ഥാൻ സർവകലാശാലയുടെ 35-ാമത് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ അമിത്ഷാ ജമാൽപൂരിലും ഹൌറയിലെ ശ്യാംപൂരിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹൂഗ്ലിയിൽ റാലികൾ നടത്തും. തൃണമൂൽ കോൺഗ്രസ് മേധാവിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാളിലും ഒറ്റഘട്ടമായി അന്നേ ദിവസം വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിലും ഒരിടത്തും റീപോളിംഗ് ശുപാർശ ചെയ്തിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാളിലും ഒറ്റഘട്ടമായി അന്നേ ദിനം വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിലും പോളിംഗ് നടപടിക്രമങ്ങൾ ഏറെക്കുറെ സമാധാനപരമായിരുന്നുവെന്നും ഒരു മണ്ഡലത്തിലും വീണ്ടും വോട്ടെടുപ്പ് നടത്തേണ്ട സാഹചര്യമില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. പശ്ചിമബംഗാളിൽ 16 ജില്ലകളിലായി 152 മണ്ഡലങ്ങളിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 92.72% റെക്കോർഡ് പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അതേസമയം തിരഞ്ഞെടുപ്പ് ജോലിക്കിടെ നിഷ്പക്ഷത പാലിക്കാത്തതിനും മോശം പെരുമാറ്റത്തിനും 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. സംസ്ഥാനത്തെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് April 29 നടക്കും. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 85.15% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ഉന്നതതല യോഗം ചേർന്നു. പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയും 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് ജില്ലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൂടിന് ശമനമില്ലാത്തതിനാൽ അങ്കണവാടികളുടെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഡൽഹിയിൽ നിലനിൽക്കുന്ന ഉഷ്ണതരംഗ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂര്യാഘാത മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ യുഎസ് രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുന്നതായി സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ഇന്നലെ ഇസ്ലാമാബാദിൽ എത്തി. പ്രാദേശിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് അരാഖ്ചി പാകിസ്ഥാനിൽ എത്തിയതെന്നും റിപ്പോർട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും ആസൂത്രണം ചെയ്തിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവും അറിയിച്ചു. ചൈന ആസ്ഥാനമായുള്ള ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്കും ഇറാനിയൻ എണ്ണ കൊണ്ടുപോകുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന 40 ഷിപ്പിംഗ് കമ്പനികൾക്കും ടാങ്കറുകൾക്കും മേൽ ട്രംപ് ഭരണകൂടം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. ഇന്നലെയായിരുന്നു ഇതു സംബന്ധിച്ച പ്രഖ്യാപനം. ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ കയറ്റുമതി തടയാനുള്ള US ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ ചൈനയിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഉപരോധ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2027 സെൻസസിനായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 1855 എന്ന ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ പ്രവർത്തനക്ഷമമായതായി രജിസ്ട്രാർ ജനറലിന്റെയും സെൻസസ് കമ്മീഷണറുടെയും ഓഫീസ് അറിയിച്ചു. വീടുകളുടെ പട്ടിക രേഖപ്പെടുത്തൽ, ഭവന സെൻസസ് എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷിലും ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ ഉറപ്പാക്കും. നടപ്പുവർഷത്തെ ഗോതമ്പ് സംഭരണ ലക്ഷ്യം 15% വർദ്ധിപ്പിച്ച് 34.5 ദശലക്ഷം ടണ്ണായി ഉയർത്തിയെന്ന കേന്ദ്ര സർക്കാർ. അപ്രതീക്ഷിത മഴയിൽ വിളകൾ നശിച്ച സാഹചര്യത്തിൽ കർഷകരെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്ന് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര അറിയിച്ചു. തൃശൂരിൽ പൂര വിളംബരമായി. നെയ്തിലക്കാവിലമ്മയുടെ തിടമ്പുമേറ്റി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്നു. നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയും കുടമാറ്റത്തിന്റെ സമയം വെട്ടിക്കുറച്ചുമാണ് ഇത്തവണത്തെ തൃശൂർ പൂരം നടക്കുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ജോഹനാസ്ബർഗിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച ദക്ഷിണാഫ്രിക്ക ഇതിനോടകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ആത്മീയ നേതാവും നാരായണ ഗുരുകുലത്തിന്റെ തലവനുമായ ഗുരു മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 87 വയസ്സായിരുന്നു. 1968 ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിനായി സമർപ്പിച്ച ആത്മീയ സമൂഹമായ നാരായണ ഗുരുകുലത്തിൽ ചേർന്ന അദ്ദേഹം 1999 അതിന്റെ തലവനായി. മികച്ച എഴുത്തുകാരനും തത്വചിന്തകനുമായ മുനി നാരായണ പ്രസാദ് ഇന്ത്യൻ തത്വചിന്തയെക്കുറിച്ച് 100-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പത്മശ്രീ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസാർഭാരതിയും MyGOV പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സിഗ്നേച്ചർ ട്യൂൺ തയ്യാറാക്കൽ, ജിംഗിൾ നിർമ്മാണം എന്നീ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി പ്രസിഡന്റ് അനലീന ബെയർബോക്കുമായി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. സമാധാനവും സുരക്ഷയും വികസനം, ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടം എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയം ഒഡീഷ നിയമസഭയുടെ ഈ മാസം 30 ചേരുന്ന പ്രത്യേക സമ്മേളനം ചർച്ച ചെയ്യും. ജനാധിപത്യ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും പ്രാതിനിധ്യവും വർദ്ധിപ്പിക്കുന്നതിലാണ് ഈ സമ്മേളനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭരണത്തിലും നയരൂപീകരണത്തിലും സ്ത്രീകളുടെ സംഭാവനകൾ, വെല്ലുവിളികൾ, അവസരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ സഭയിലെ അംഗങ്ങൾ ചർച്ച ചെയ്യും. ബംഗ്ലാദേശിൽ കോക്സ് ബസാറിലെ ഹിന്ദു ക്ഷേത്രത്തിൽ ഒരു ജീവനക്കാരന്റെ മൃതദേഹം കണ്ടെടുത്തതിൽ വ്യാപക പ്രതിഷേധം. പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുകയില ഉൾപ്പെടെയുള്ള ലഹരി ഉപഭോഗത്തിൽ നിന്ന് രാജ്യത്തെ യുവജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി ജയ്പൂരിലെത്തി. ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാളിലും അന്നേ ദിനം വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിലും ഒരിടത്തും റീപോളിംഗ് ശുപാർശ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ഉന്നതതല യോഗം ചേർന്നു. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇറാൻ US രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുന്നതായി സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇസ്ലാമാബാദിൽ. ചൈന ആസ്ഥാനമായുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്കും ഇറാനിൽ എണ്ണ കൊണ്ടുപോകുന്ന ഷിപ്പിംഗ് കമ്പനികൾക്കും മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.